കഴിഞ്ഞ പരിപാടിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരാഴ്ച മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു നോക്കാം.
ഒന്നാമത്തേത്, പഠിക്കാനുള്ള സമയം കണ്ടെത്തുകയും ആ സമയം നന്നായി ഉപയോഗിക്കാൻ ഒരു സമയക്രമം ഉണ്ടാക്കുകയും ചെയ്യുക. രണ്ടാമത്, ഏകാഗ്രതയോടെ ഇരുന്ന് പഠിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തുക, അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുക. മൂന്നാമത്തേത്, തുടർച്ചയായി കുറേ സമയം ഇരുന്ന് ഒരു കാര്യം തന്നെ പഠിക്കാൻ സാധിക്കാത്തവർ അവരുടെ പഠന സമയം ക്രമമായി കൂട്ടുക. 10 മിനിറ്റ് മാത്രം പഠിക്കാൻ സാധിക്കുന്നവർ അത് ക്രമമായി 13 മിനിറ്റ്, 15 മിനിറ്റ് ഇങ്ങനെ 1 മണിക്കൂറെങ്കിലും ആക്കി മാറ്റുക. നാലാമതായി, പഴയ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് പരീക്ഷയെക്കുറിച്ചും ചോദ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം, പഠിക്കാൻ വിഷമമുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പഠിക്കാൻ ശ്രമിക്കുക.
കൊള്ളാം, ഒരാഴ്ച മുമ്പ് കേട്ട കാര്യങ്ങൾ ഇത്രയും ഓർത്തിരിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. ഇനി അത് മുഴുവൻ ഇന്ന് നിങ്ങൾക്ക് ഓർത്ത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കണ്ട, ഇനി നിങ്ങൾ അതോർത്തിരിക്കും. കാരണം ഇന്ന് നിങ്ങൾ ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു അല്ലേ. ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകില്ലെന്ന് ആരും കരുതരുത്. നമ്മളത് മറക്കും. അത് മറക്കാതെ ഓർത്തിരിക്കാനുള്ള പ്രധാന മാർഗം പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക എന്നതാണ്. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നും പറയാൻ ശ്രമിക്കുക. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്തത്. അത് എഴുതാനും ശ്രമിക്കുക. കാരണം പരീക്ഷയ്ക്ക് പറഞ്ഞാൽ പോരല്ലോ, എഴുതണ്ടേ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേകിച്ച് പരീക്ഷ അടുത്തു വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യം ആണ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നത്.
അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ചെയ്യേണ്ട 6-ാമത്തെ കാര്യമാണ് റിവിഷൻ അഥവാ ആവർത്തനം. ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ പക്ഷെ സമയമെടുക്കില്ലേ?
ഒരിക്കൽ പഠിച്ച കാര്യം വീണ്ടും പഠിക്കാൻ അധികം സമയം വേണ്ട. പക്ഷേ അത് നാം എങ്ങനെ ആദ്യം പഠിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു കാര്യം പഠിക്കുമ്പോൾ അത് ശരിയായി മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെങ്കിൽ വീണ്ടും ആ ഭാഗം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കൂടാതെ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വന്തമായി നോട്ട് എഴുതുന്നവർക്ക് അത് വളരെ എളുപ്പമായിരിക്കും. ചില പ്രത്യേക കാര്യങ്ങളുടെ ക്രമം, ലിസ്റ്റ്, ചെയ്യേണ്ട പ്രധാന സ്റ്റെപ്പുകൾ ഇതൊക്കെ എഴുതി വെച്ചാൽ, ചിലർ എഴുതുന്നതിന് പകരം ചില ചിത്രങ്ങൾ, ഡയഗ്രാം ഒക്കെ വരയ്ക്കുകയായിരിക്കും. ഇതൊക്കെ റിവിഷൻ്റെ സമയത്ത് വളരെ സഹായകരമായിരിക്കും. അതുകൊണ്ട് ആവർത്തനം ഒരിക്കലും അധികം സമയമെടുക്കില്ല.
അങ്ങനെയാണെങ്കിൽ പിന്നെ അതാണ് 7-ാമത്തെ കാര്യം. പഠിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർക്കുവാൻ പറ്റുന്ന വിധത്തിൽ നോട്ട് എഴുതുകയോ ചില ചിത്രങ്ങൾ വരയ്ക്കുകയോ ചെയ്യുക. അവ കാണുമ്പോൾ തന്നെ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും. ഈ കാര്യം വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം.
പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന വിഷയങ്ങൾ പല തരത്തിലുള്ളവയാണല്ലോ. എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും ഒരുപോലെയല്ല. ചിലത് എളുപ്പമായിരിക്കും, മറ്റ് ചിലത് വിഷമവും. ഇത് പലർക്കും പല തരത്തിലായിരിക്കും. പഠിച്ച് മനസ്സിലാക്കാൻ വിഷമമുള്ള വിഷയങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാം. അധ്യാപകരുടെയോ ട്യൂഷൻ എടുക്കുന്നവരുടെയോ സഹായം തേടുന്ന കാര്യമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ സഹായമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയം എന്നേക്കാൾ നന്നായി അറിയാവുന്ന വേറൊരു വിദ്യാർത്ഥിയുടെ സഹായം തേടുക. ഇതിന് കമ്പൈൻഡ് സ്റ്റഡി എന്നാണ് പറയുന്നത്. കൂട്ടുകാർ കൂടി പഠിക്കുന്ന ഈ പരിപാടി പഠിക്കുന്നതിൻ്റെ വിരസതയും പിരിമുറുക്കവും കുറയ്ക്കാനും സഹായിക്കും. മാത്രമല്ല, പല ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം, അധ്യാപകരിൽ നിന്നും ഒരു കാര്യം പഠിക്കുന്നതിനേക്കാൾ വേഗം വിദ്യാർത്ഥികൾ സഹപാഠികളിൽ നിന്നും പഠിക്കുമെന്നാണ്. ഒരാൾ ഒരു കാര്യം പുതുതായി പഠിച്ചാൽ അതേക്കുറിച്ച് ആളുകളോട് പറയാൻ ആ വ്യക്തിക്ക് വലിയ ഉത്സാഹമായിരിക്കും. അത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്ന ഉദ്ദേശമായിരിക്കും അയാൾക്ക്. അത് ശരിയല്ലേ? നിങ്ങളും ഒരു പുതിയ കാര്യം പഠിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കണം, അവരോട് അതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ തോന്നുകയില്ലേ? കമ്പൈൻഡ് സ്റ്റഡിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുതുതായി പഠിച്ചവരാണ് ഒരുമിച്ച് കൂടുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അവർ ഈ അടുത്ത് പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് വലിയ ഉത്സാഹമായിരിക്കും. ആ പ്രത്യേക കാര്യം, ആ പ്രത്യേക വിഷയം അറിയാത്തവരാരെങ്കിലും ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവരെ ആ കാര്യം അവർ പഠിപ്പിക്കും എന്ന കാര്യം തീർച്ചയാണ്. കൂട്ടുകാർ കൂടിയിരുന്ന് പഠിക്കുന്നത് കൊണ്ട് പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഒരു ആത്മവിശ്വാസവും നമുക്കുണ്ടാകും. എന്നെപ്പോലെ തന്നെ പഠിക്കുന്ന വേറെയും ആളുകൾ ഉണ്ടെന്ന തോന്നൽ, അത് വലിയൊരു ആശ്വാസമല്ലേ?
കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി ഒത്തുകൂടുന്നവർ പഠിത്തത്തിന് പകരം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലേ? ഇത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യില്ലേ?
തീർച്ചയായും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം, പഠിക്കണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവരെ മാത്രമേ കമ്പൈൻ സ്റ്റഡിക്ക് കൂട്ടാവൂ. പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ മതി മറ്റുള്ളവരുടെ മുഴുവൻ സമയവും വെറുതെ കളയാൻ. പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു വീട് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മാതാപിതാക്കളോ മുതിർന്നവരോ ഉള്ള ഒരു വീടായിരിക്കും നല്ലത്. നിങ്ങൾ ഇരുന്ന് പഠിക്കുന്ന മുറിയിൽ എപ്പോഴും മുതിർന്നവർ ഉണ്ടായിരിക്കണമെന്നല്ല, മറിച്ച് കമ്പൈൻ സ്റ്റഡിക്ക് കൂടുന്ന വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു സഹായമായിരിക്കും. അവർ ഭക്ഷണം നൽകുമെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിനുള്ള സമയം വെറുതെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കളയേണ്ടിയും വരില്ല.
പരീക്ഷ അടുത്തു വരുമ്പോഴാണല്ലോ കമ്പൈൻ സ്റ്റഡി നടത്തുന്നത്, ഇത് പരീക്ഷ വരെ തുടരണമോ?
പരീക്ഷയുടെ തൊട്ടു മുമ്പ് ഈ കമ്പൈൻ സ്റ്റഡി കൊണ്ട് വലിയ ഉപകാരമില്ല. കമ്പൈൻ സ്റ്റഡി പഠിക്കാൻ നമ്മെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കമ്പൈൻഡായിട്ടല്ലോ, എല്ലാവരും കൂടി അല്ലല്ലോ പരീക്ഷ എഴുതുന്നത്, തനിച്ചല്ലേ എഴുതുന്നത്. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നത് തനിച്ചായിരിക്കണം. കമ്പൈൻ സ്റ്റഡി മനസ്സിലാകാത്ത ഭാഗം മനസ്സിലാകാൻ, ഒരു പുതിയ കാര്യം എളുപ്പം പഠിക്കാൻ അതിനൊക്കെ സഹായിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ഇതിന് സമയമുണ്ടാകില്ല. മറിച്ച് നാം പഠിച്ച കാര്യങ്ങൾ ഓർക്കുവാൻ ശ്രമിക്കുകയാണ് പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കമ്പൈൻ സ്റ്റഡി പരീക്ഷയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും നിർത്തിയിരിക്കണം, പിന്നീട് സ്വന്തമായി തയ്യാറെടുക്കണം.
ഇന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനെ പറ്റി കേട്ട കാര്യങ്ങൾ ഒന്നുകൂടെ കേൾക്കാം. ഒന്നാമത്, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, ആവർത്തിക്കുക. പഠിക്കുമ്പോൾ സ്വന്തമായി നോട്ടുണ്ടാക്കി ആ നോട്ടുകൾ വീണ്ടും പഠിക്കുവാൻ, റിവൈസ് ചെയ്യുവാൻ ഉപയോഗിക്കുക. സഹപാഠികളുമായി ഒരുമിച്ച് പഠിക്കുന്ന രീതി വിഷമമുള്ള ഭാഗങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കും.
ഞങ്ങളുടെ ഫോൺ നമ്പർ 0988022159 57. നമ്പർ ഒരിക്കൽ കൂടി 0988022159 57. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@fibaonline.org. ഇമെയിൽ അഡ്രസ് ഒരിക്കൽ കൂടി info@fibaonline.org.